നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടികളുടെ പ്രായോജകർ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വി ബിൽഡേഴ്സ്, വിശ്വാസ് ഫുഡ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 574 722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ഇപ്പോൾ കേൾക്കാം മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഇതിൽ ന്യൂസിലൻഡ് ഓർഡർ ഓഫ് മെറിറ്റ് മെമ്പറും ശക്തി ന്യൂസിലൻഡിന്റെ കൗൺസിലറും സർട്ടിഫൈഡ് പ്രാക്ടീസിംഗ് കൗൺസിലറും മലയാളിയുമായ ഷീല നായരുമായുള്ള അഭിമുഖം, മൂന്നാം ഭാഗം. മാരേജ് കൊണ്ടും പോസ്റ്റ് മാരേജ് കൊണ്ടും ഡവറി സിസ്റ്റവും എല്ലാം നമ്മളിങ്ങനെ ഇല്ലാന്ന് പറയുമെങ്കിലും അണ്ടർ ദ കാർപ്പറ്റ് ഇറ്റ് ഈസ് ദെയർ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന്, ഇപ്പം കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും മാരേജ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ അതേക്കുറിച്ച് ആലോചിക്കുന്ന പേരൻസിനോടും കുട്ടികളോടും എന്തൊരു മെസ്സേജാണ്? ആസ് എ നമ്മൾ പറയത്തില്ലെ, ചെക്ക് ലിസ്റ്റ് പോലെ അങ്ങനെ ഓക്കെ, ഡ്യൂ ഡെലിജൻസ് എന്നൊക്കെ നമുക്ക് പറയാം. എത്ര ഡ്യൂ ഡെലിജൻസ് ചെയ്താലും ദേർ വിൽ ബി എ പെർസെൻറ്റേജ് ഓഫ് നമുക്ക് കാണുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഷീലയുടെ ഈ ലോങ് എക്സ്പീരിയൻസിൽ നിന്നും എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു ചെക്ക് ലിസ്റ്റ് പോലെ നോക്കാനായിട്ട് പറയാൻ പറ്റുമോ?
Yeah, I think I wish I could say there was a checklist, you know, but I would say, because that's something we are thinking that we need to probably work with the Indian High Commission, you know, in terms of, and the immigration, New Zealand immigration creating wider awareness within India, in terms of, so parents are aware before they get, you know, alliances from New Zealand or any other Western nation for that matter, because I'm pretty sure it's not just in New Zealand, it's happening in Australia and all other Western nations, because residency to a Western country has got a very high value in India, you know, but the girls cannot be sacrificed for that, and I think parents need to be aware of that. The best thing is for to send their girls with, if they want the girls to migrate, send them for education, you know, let her find her own pathway, you know, that's probably the best way, because no amount of checklist can save her destiny when she comes here, because she just doesn't know what she's getting into, and they don't know what she's getting into, because here they make all kinds of claims. We've had claims where the women tell us, oh, they told my family, my husband's got a big fleet of cars, but he's actually a salesman.
Or he's a driver.
He's got a big fleet. He's got a big taxi company. When she came here, she found he's actually a taxi driver in the taxi company. So, you know, these kind of falsehoods are, to how do the parents verify that? It's really hard.
അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം ശീല, ഇപ്പം നമ്മളൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ടു ഗിവ് റെഫറൻസ്, ഇപ്പം ഞാൻ ഒരിടത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്നോടൊരു 3 or 4 റെഫറൻസ് ഐ നീഡ് ടു ഗിവ്, അങ്ങനെയെങ്കിലുള്ള ഒരു ബേസിക് ചെക്ക് നമ്മുടെ നാട്ടിലുള്ള പേരൻസ് ചെയ്യണം, അതിനുള്ള റെസ്പോൺസിബിലിറ്റി അവരെ ഏറ്റെടുക്കണം എന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്.
Informing the parents that can be quite challenging, isn't it? If I got your question right, is how do we inform the parents before they send their girls here? Is that what you're saying?
Before they get into an alliance,
yes,
they need to check with the groom's, somebody who is known to the groom.
Yeah, but they will be on the side of the groom.
അതാണ്, there is a percentage of
so it's very
gray area അവിടെ ഉണ്ട്.
Yeah. So what we are doing again, that's the next step of advocacy that we are working, because Shakti not only does nationally, we also do international advocacy. So we report to the United Nations every 4 years. And we've just finished sending our report for this year. And inside the report, one of the points is that we have stressed is for immigration to look to review their sponsorship policy. So if you were to marry someone from India and bring them here, then either she gets a work visa and residency within the same year on her own merit, not under his sponsorship, or if the government can't do that, then he needs to be made responsible for all her expenses, which is the Canadian model right now, where whoever sponsors the person is responsible for all expenses until that person gets residency. In New Zealand, those things are missing. So I think some kind of changes around the immigration policy might be helpful. So if she comes here and she finds that this is not what I heard, this is, you know, I thought I was getting an apple, but I've got a pear here after coming here. She decides, now I don't want this life. I don't want to be with this person. This is not the life I want. She can walk away from it, you know. So she gets a work visa at least on her own merit rather than through him. And she doesn't have to stay until she gets abused. She can walk away. So I think those are the things that we can work with. But again, everything has its limitations. But we can advocate till the cows come home. But if the New Zealand government doesn't adopt that, there's nothing much we can do. So the only thing is, you know, we would urge the parents to not organize marriages in a hurry. Take your time. If necessary, come and visit and see, you know, before sending the girl here. And if she has other family and friends, it's okay. You know, easy to find out about the boy. But if no one's there, then it's basically unknown. You just don't know. Yeah. More importantly, I would say it's important for parents to allow girls to choose their own own husbands.
നല്ലൊരു മെസ്സേജാണ് ഷീല കൊടുത്തത്. അല്ല, നമ്മള് സെയിം ഫീൽഡിലാകുമ്പോൾ, ഇപ്പൊ ഐ ടി ഫീൽഡാണ് അല്ലെങ്കിൽ അങ്ങനെ സിമിലർ ഫീൽഡിലാകുമ്പോൾ, ദേ ക്യാൻ ഗേജ് ദം സെൽഫ് വാട്ട് ഈസ് ദിസ് അതർ പേഴ്സൺ ടോക്കിംഗ് അബൌട്ട്. അറ്റ്ലീസ്റ്റ് പ്രൊഫഷണലി ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നാണ് പേഴ്സണൽ സൈഡ് അഗെയിൻ, ദർ ഇസ് ലോട്ട് ഓഫ് ഇഫ്സ് ആൻഡ് ബട്ട്സ്. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ, ദിസ് പേഴ്സൺ ഇസ് ഗോയിങ് ടു ടേൺ ഔട്ട് ടു ബി ഗുഡ് ഓർ ബാഡ്.
ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഐ ആം ബേസിക്കലി ആൻ അഡ്വക്കേറ്റ് ഫോർ women being able to choose their own partners, you know. That's important. Like, I chose my own partner and I have no one to blame. So, you know, that's a good thing, you know. But at least it's my decision.
ഒരു ടോപ്പിക്ക് വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക ഷീല, ഞാനും സ്വന്തമായിട്ട് പാർട്ട്ണറിനെ തിരഞ്ഞെടുത്ത ആളാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് അഡ്വക്കേറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു വേറൊരു സൈഡും കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പം എൻ്റെ മാരേജിൽ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ, ഐ ക്യാൻ ഗോ ബാക്ക് ടു മൈ പാരൻസ് ആൻഡ് ഷെയർ വിത്ത് ദം, ഹേയ്, ദിസ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട്, ക്യാൻ യു ഹെൽപ്പ് മീ. മറ്റേതാകുമ്പോൾ നമ്മൾ വി വിൽ ട്രൈ ടു mitigate it ourselves.
Yeah.
അങ്ങനെ ഒരു റിസ്ക് തോന്നുന്നില്ലേ? അതെങ്ങനെയാ അതിനെ?
I think it depends. If parents are open enough, you know, the families will come together. You know, that's up to the parents, because they have to see what makes their child happy. If the child is happy choosing someone of their own, whether parents think it's the biggest mistake of their life, so be it, because he or she will learn from that experience, you know. But at least the decision is theirs. The decision is not the parents, and that's so important, because we have seen women after the marriage breakup blaming the parents. You know, so I didn't want an arranged marriage, my parents forced me into an arranged marriage.
At least our complaint undavilla.
Yeah, and they're very upset with their parents, and their parents force them to go back. That's the experience Shakti has. That first of all, I think the majority, 99% of cases that end up in our refuge are arranged marriages. They are arranged marriages. So once the marriage breaks up, the parents saying, oh my God, it's embarrassing, it's shameful, don't come back to India. You know, you stay there, try to make your marriage work or do whatever, but don't come back. So imagine the trauma the young woman goes through. That first of all, I had to marry someone not my choice.
And now I have to live with that.
Now I have to either live with him or live without him. and my parents are offering no support. So can you imagine what goes on in our mind? So I think parents have to consider those aspects as well, because I know there's so much stigma in India still. You know, I heard it's improving now. It's not as bad in the main metropolitan cities, is what I hear. But it's still very much stigmatized. Divorce is very much stigmatized. And I think as long as there's stigma around these concepts of marriage and divorce, women are going to continue to remain trapped in abusive relationships and the children caught between the parents. And so we have to think, you know, as a society, as people, is this the society or the world we want to bring our children up in? Or do we want a safer world, a safer community, a safer society? And it starts with keeping our women safe.
Sheila, ide koodalum arinada, Sheila is into counseling also, alle?
Yes.
സോ ശക്തിയിൽ ഫരീദ ലൈഫ് സ്കിൽ ഹാൻഡിൽ ചെയ്യുന്നു, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ കൗൺസിലിംഗ് പാർട്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നത്, അതിൻ്റെ ഒരു പ്രൊഫഷണൽ കോമ്പിറ്റൻസി എങ്ങനെയാണ് ഷീലയ്ക്ക് ഉണ്ടായത്?
ദാറ്റ്സ് ഓൾസോ ആൻ ഇൻട്രസ്റ്റിംഗ് ജേർണി, ബിക്കോസ് യു നോ ഐ സ്റ്റാർട്ടഡ് വിത്ത് മാനേജിംഗ് ആൻഡ് കേപ്പബിലിറ്റി ഡെവലപ്മെൻറ്റ് ഓർഗനൈസ് ഫോർ ദി ഓർഗനൈസേഷൻ എക്സെട്രൈസ് ഡെവലപ്മെൻറ്റൽ വർക്ക്സ് വെയർ ഐ വാസ് മോർ ഇൻവോൾവ്ഡ് ഇൻ. ബട്ട് ആസ് ഐ സ്റ്റാർട്ടഡ് ഇൻറ്ററാക്ടിംഗ് വിത്ത് വിമൻ സർവൈവേഴ്സ് ഹു കെയിം ത്രൂ അവർ ഡോർസ്, I realize my journalism background helps me to an extent, but I have to come down and eat the humble pie, you know. I have to be able to sit one-on-one and talk to the woman at a level that she understands me and I understand her. And I thought, while empathy was there, it wasn't very heightened at that time. Because journalism molds you to be a very different person. Yeah. And then you have a massive ego and you know how journalists are. Right? So I think I had to in many ways eat the humble pie. And I think it's the women survivors who taught me that, apart from my own experience as well. And I decided that I should study something in New Zealand. And I asked around my colleagues, and what should I do, social work or counseling? They said, you know, counseling would be good for you. So there's not many ethnic counselors in New Zealand. So that's how I ended up studying counseling, and I really enjoyed it because I had a flair for psychology even when I was studying at university. I really loved that, the science of the mind. So I used to score top marks in that subject as well. So I kind of thought, okay, let's give it a shot. So that's how I ended up doing my postgraduate diploma in psychology, in counseling from Unitec at that time. And then I worked. I did my hours, got registration, so I'm registered counselor. And then I decided to do my master's. So I finished my master's from the Auckland University in 2018.
So you are a professionally qualified counselor now?
Yes, I'm qualified and registered. And I did my master's degree. I was practicing even before, but when I finished my graduate level diploma from Unitec. But so here we have to study counseling to be a counselor. It's very different to what we think counseling is. When you study, you'll realize that.
അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഈ കൗൺസിലിംഗ് കഴിഞ്ഞ വീക്കില് ഐ ഹാവ് മെറ്റ് വിത്ത് എ ഗേൾ ഹു ഹാസ് സ്റ്റഡീഡ് കൗൺസിലിംഗ്, എം എസ് സി കൗൺസിലിംഗ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഷി ഹാസ് ടു ഡു എ രജിസ്ട്രേഷൻ അല്ലേ?
യെസ്, ഷി വിൽ ഹാവ് ടു ഡു രജിസ്ട്രേഷൻ ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് കൗൺസിലർ. Yeah, so she'll need to do that. And I think if she wants a job as a counselor in New Zealand, she'll need registration.
And do you do private practice here?
Yes, I have a private practice as well, because I work at Shakti part-time now. Because my private practice, there's a lot of demand for me to be in that area. So that was growing. And so I thought I can't do both at the same time. So I've kind of gone part-time at Shakti, and part-time I have my private practice. Which I enjoy. So in Shakti, it's mainly Asian, African, Middle Eastern women and children. But in my private practice, I work with all ethnicities, all genders, and all ethnicities. Yeah. So I get a good balance, and I'm quite enjoy my work in that space. So counseling is, you know, like, I know in India we've heard, like, social workers call themselves counselors, you know. Because counseling is not advice. You know, we are communities that love to advise everyone. We want to fix
free advice,
free advice, unsolicited advice. We want to fix everybody's problem. We are the great fixers, you know.
And we don't know how to fix our problem. We'll fix others' problems.
So I think, but counseling is not that. That's the thing. You know, we tend to think counseling is advising someone. In fact, when you study counseling, they say the worst thing you can do is advise someone. So it's not about advice. It's not advising. So So anyone who wants to practice here as a counselor, I would suggest please study, enroll and study, because it's very different to what you imagine counseling to be. Mm-hmm. Yeah.
I'm going to simple terms explain cheythu tharamo counseling private practice il cheyna counseling inde oru broad picture oru big picture.
Yeah. So in private practice the issues are quite varied, like in Shakti it's more domestic violence, trauma, sexual violence, abuse and children, impact of children witnessing violence, and also children also face sexual abuse as well. So but in my private practice I have got a wide range. So there is besides abuse and violence, there is a lot of trauma, grief and loss. People who lose someone dear to their lives or loss of job, that's also equally traumatic. Then the grief and loss, trauma, abuse and violence, so these are the predominant areas where people come to seek therapy. Depression, anxiety, of course. Depression, anxiety, self-harm. Self-harm. So they tend to seek counseling.
ഇതൊരു സ്ട്രെസ്ഫുൾ ജോബായിട്ട് കേട്ടിട്ട് തോന്നുന്നു. എല്ലാവരും വരുന്നവരെല്ലാവരും ഈതർ വേ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ടായിരിക്കും ഷീലയുടെ അടുത്ത് വരുന്നത്. ഇവരെ എല്ലാം കേൾക്കണം, കേട്ടിട്ട് പ്രോസസ്സ് ചെയ്യണം, ദെൻ യു ഹാവ് ടു ഗിവ് പ്രൊവൈഡ് സൊല്യൂഷൻസ് അല്ലേ. എങ്ങനെയാണ് ഇത് ഷീലയുടെ ഇമോഷൻസിൻ്റെ എടുക്കാതെ, ഹൗ യു ടാക്കിൾ ദാറ്റ്?
I think the way I see it, if anything that's born out of passion, you don't feel the stress. That's the thing. But if you're doing something that you don't enjoy,
appadana stress.
Yes, that's when you feel the impact of the stress. So, but if you're doing something that you're passionate about and you know you're making a difference, I think for me, there's always been an essential part of any work I did, whether as a journalist or at Shakti, that how can I make a difference, you know, in society, in people's lives. And I believe by making a difference there, I also make a difference in my life, you know, it works both ways. So I always believe I'm on the learning curve. So I haven't finished learning, you know. So being positioning myself in that space, I kind of have learned to absorb and manifest stress in a positive way, you know. So I don't get overburdened by my work. So if you were to ask me, what do I do to relax? Basically nothing.
Maybe reading.
Yes, I love reading. I love watching some good documentaries. I love documentaries sometimes, occasionally some good movies. I do some bit of handicraft, like woodwork with a hand. So things like that. But sometimes just go for walks. I left the gym long back. But I just keeps me busy.
നല്ലൊരു മെസ്സേജാണ് ആ പറഞ്ഞത്. നമ്മൾ പാഷനേറ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കതിന് സ്ട്രെസ് ഇല്ലല്ലോ. നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഷീല പറഞ്ഞിരുന്നു, ഇഫ് യു മേക്ക് എ ഡിഫറൻസ് ഇൻ സംവൺസ് ലൈഫ് ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് റിവാർഡിങ് അല്ലേ, അതുകൊണ്ട് സ്ട്രെസ് ഇല്ലെന്ന്. ഈ ഒരു ഇത്രയും നാളത്തെ ഒരു ലോങ് കരിയർ ലൈഫിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? Again, not naming anyone.
Yeah. I think I've already given those two cases. So I have been very closely involved with those two cases that I worked with. They're both doing very well. I think the first one was many years ago, almost 15 years ago. I believe she's doing well. I'm not in touch with her. But the second one I've heard through recently through social media and others that she's doing well for herself. So I think that's the key thing, you know, like when we do the work, we don't do it with that intent that you know, that we will get that reward automatically, you know, but we do it selflessly. When you do it selflessly and unconditionally, that's the key thing, you know. It's unconditional positive regards, unconditional love we give. And when we do that kind of work, and we believe that takes these young women or the women survivors to good places, you know. And I think that's what we've seen. Like, we haven't seen any woman whose life journey has taken a bad turn, the ones we've helped. So I can't single out any. And it's just not me and Frida's. We've got a whole lot of colleagues as well. So I'd like to also give them due respect and credit for the work they do as well. It's not easy work, but they're all very committed, passionate women. So given that, we think that if she's in a safe space, she's okay. That's what we take home, that we've done our job, you know, and we take peace and satisfaction from that.
ഇപ്പം ഷീല കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ലിസണേഴ്സിനും തോന്നും, നല്ലൊരു കാര്യമാണ് ഷീല ചെയ്യുന്നത്. ഷീല മാത്രമല്ല, ദ ബിഗ് ടീം, സിമിലർ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്. ഞങ്ങളെ ഷീല കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു വോളണ്ടിയറായിട്ട് തുടങ്ങാം, ആൻഡ് ദെൻ മേ ബി ഐ ഫീൽ ഓ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ലവ് ടു ഡു, അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇതുപോലുള്ളൊരു സർവീസുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി കോൺട്രിബ്യൂട്ട്?
Yeah, I think we always welcome volunteers, you know, so the best way to start in an agency such as this, that's the way I started as a volunteer as well. So if you start off as a volunteer, that's the best way to learn how this thing, whole thing works. And when you volunteer, you get the training. Training is so essential. Like, how do you work with women survivors? How do you work with child survivors? So there is an essential training program that they have to go through before they start interacting with the client. Yeah. So there are many different ways. Some of them volunteer on a crisis line. So they have day jobs, but they might do once a week night shift on the phone. Yeah. So they'll be trained to do the crisis line. And then they can be rostered for once a week or something like that. So that's one option. So we have some volunteers in that regard. Some volunteers would say, look, I'll do the food run. I'll pick up food donations and then drop it off to the safe houses. So they feel good about that, you know. Or some of them will say, I have medicals. I have skills to be as a doctor. So, you know, I can offer free checkups. So many different ways.
അത് പറഞ്ഞപ്പോഴും ഇപ്പോൾ ക്രൈസിസ് ലൈൻ ഉണ്ട്, കൗൺസിലിംഗ് ലൈൻ ഉണ്ടാവും. ഈ പലർക്കും മുമ്പ് ഷീല സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, പലർക്കും ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടാവാം ഇവിടെ ആദ്യമായിട്ട് കൺട്രിയിൽ വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ റീജിയണൽ ലാംഗ്വേജ് നമ്മൾ ഹെൽപ്പ് കൊടുക്കാറുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് ആൻഡ് ഐ എം കോളിംഗ് ക്രൈസിസ് ലൈൻ, ഇഫ് ഐ എം ആസ്കിംഗ് ഫോർ ക്യാൻ ഐ ഗെറ്റ് സമ്മൺ ഹു ക്യാൻ സ്പീക്ക് ഹിന്ദി ഓർ സമ്മൺ ഹു ക്യാൻ സ്പീക്ക് ചൈനീസ് മാൻഡറിൻ, അങ്ങനെയുള്ള ഓഫർ കൊടുക്കുന്നുണ്ടോ?
Yes, we have. So our team is very diverse. So because we service Asian, African and Middle Eastern, our team ethnicity is also the same. Asian, African and Middle Eastern. So we have more than 40-50 languages spoken within our team.
Oh, great.
Yeah. So, and if there are some languages we don't speak, we call the interpreter helpline and get the help as well.
നല്ലൊരു കാര്യമാണ്, പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്നവർക്ക് അത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാകുന്നില്ല. കൗൺസിലിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കേണ്ട സ്റ്റുഡൻസിനോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് പറയാനായിട്ട്, അവർ എന്ത് സബ്ജക്റ്റ് പഠിക്കണം, അല്ലെ എന്തായിരിക്കണം അവർ അവരുടെ സ്റ്റഡീസിനോടൊപ്പം ഫോക്കസ് ചെയ്യേണ്ടതെന്നൊന്ന് പറയാൻ പറ്റുമോ?
Yeah, so I think in New Zealand you have a special degree in counseling. So if you have a background in psychology, then it's fantastic. You can enroll for studies. You know, there's various universities, Auckland University, Waikato University, quite a few, Massey University. So you can enroll for a counselling degree, which is not much available in India. So you can straight away study to be a counsellor. Yeah, that's probably the best way to do it. Yeah. Or if you have been a psychologist back home, you can always talk to the NZAC, which is the New Zealand Association of Counsellors, to see if they are able to cross credit some of that hours that you've done back in India as a counsellor. If they can cross credit, you might be asked to do some professional development course here, especially in working with Maori. That's become very essential within NZAC, how to work with Maori. So you might have to do that course, and then, or you might have, they might suggest you need to go and do some hours with a local agency in New Zealand to get some experience. So they might tell you. Everyone's case is different. So they can always check with the New Zealand Association of Counselors.
നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഷീല ഇവിടെ ന്യൂസിലൻഡ് ഓർഡർ ഓഫ് മെറിറ്റിൽ മെമ്പർ ആയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നു. ഷീലയുടെ എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ചിലോ ഡൊമസ്റ്റിക് വയലൻസ് ലോയിലോ എന്തെങ്കിലും ഷീലയുടെ പ്രവർത്തനങ്ങളാണോ അതിലേക്ക് ഷീലേനെ എത്തിച്ചത്?
Yes, I think it's exactly for those reasons that I was recognized and conferred the New Zealand Order of Merit. This was on the forced marriage, underage marriage, dowry abuse. Yeah. So that took us more than 10 years of work. So it wasn't easy because initially these things were not known in New Zealand. So the New Zealand ministers and MPs and government were reluctant to even think this is happening in New Zealand. They couldn't believe this is happening in New Zealand. So we had to do wider advocacy in the media. So I have to acknowledge TV1 and TV3. They came on board these issues. With TV1, I talked about dowry more than 15 years ago. And with TV3 again, with dowry in recent times, with the one who So that's available on TV3. Mm-hmm. Yeah. So I think I have to appreciate the New Zealand media for New Zealand Herald, TV1, TV3 for coming on board. TV1 has done stories on forced marriage, underage marriage, dowry abuse. TV3 has done a lot on domestic violence in general in ethnic communities, as well as dowry abuse, especially the case I talked about where the young woman was forced to swallow the drain cleaner. Mm-hmm. So that story was extensively covered by TV3 as well. Mm-hmm. And I think this is part of the advocacy. Mm-hmm. When we go to the media, it's not for our own publicity. It's to expose an issue. And I think that's when the government sits up and takes notice that this is not Shakti just banging at our doors and saying this is happening and we refusing to believe. The journalists are doing a good job on this. So, and the Kiwi journalists. So that kind of opens up the eyes of politicians and government departments. So it took us overall 10 years and a lot of advocacy, writing, making submissions, going to a select committee hearing in parliament, all that was done, petitions being sent. And we also did international advocacy at the UN. So there is this convention called CEDAW, which is the Convention for the Elimination of Discrimination Against Women. So and NGOs can report to them. So New Zealand reports as a government. They report, state party reports every 4 years, and shadow agencies like NGOs, shadow agencies are called NGOs, they make their own independent report. So we've reported twice already, and the third report has just gone out for submission quite recently. So we bring up these cases. So when it goes to an international forum, it's quite embarrassing for the New Zealand government, because the New Zealand Minister for Women's Affairs is there at the UN at the hearing, and the committee asks her, what are you doing about this? What are you doing about that?
So she's answerable there.
Yeah. So there's international pressure as well. So it's not just national pressure, international pressure. So that's how we managed to get the laws changed. And I was there from the start of it and until it finally manifested. So I guess somewhere along the line, someone recognized that.
That's a great initiative. Yeah. നിങ്ങൾ ഇതുവരെ മലയാളം FM 104.6 കേട്ടത് ഷീല നായരുമായുള്ള അഭിമുഖം മൂന്നാം ഭാഗം. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 നിങ്ങളുടെ മലയാളം FM-ൽ കേൾക്കാം. ഈ അവസാന ഭാഗത്തിൽ എന്തൊക്കെയാണ് ഡൊമസ്റ്റിക് വയലൻസിൽ പെടുന്ന ബിഹേവിയേഴ്സ് എന്നും ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായ സ്ത്രീകളെ പുനരധിവസിപ്പിക്കുന്ന ശക്തി ന്യൂസിലൻഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ അവബോധം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ശക്തി ന്യൂസിലൻഡിന്റെ ഭാവി പരിപാടികളെക്കുറിച്ചും ഷീല നായർ വിശദീകരിക്കുന്നു. മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച രാത്രി 7:25 യവനികയോടുകൂടി ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്, മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. ശ്രീ